2024 ഏപ്രിൽ 9 ചൊവ്വ. ഇന്ന് 1199 മീനം 27. വാർത്തകൾ വായിക്കുന്നത് ജി രവി. കേരളത്തിലാകെ 194 സ്ഥാനാർത്ഥികൾ, 10 പേർ പത്രിക പിൻവലിച്ചു. കൂടുതൽ സ്ഥാനാർത്ഥികൾ കോട്ടയത്ത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചതോടെ കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം തെളിഞ്ഞു. 10 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചു. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ, 14. ഏറ്റവും കുറവ് ആലത്തൂരിൽ 5. കോഴിക്കോട്ട് 13, കണ്ണൂരും കൊല്ലത്തും തിരുവനന്തപുരത്തും 12 വീതവും സ്ഥാനാർത്ഥികളുണ്ട്. സ്ഥാനാർത്ഥികളിൽ 25 പേർ സ്ത്രീകളാണ്. കഴിഞ്ഞ തവണ 24. കഴിഞ്ഞ തവണ ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഇക്കുറി ആരുമില്ല. മലപ്പുറത്ത് 2, തിരുവനന്തപുരം, മാവേലിക്കര, ഇടുക്കി, ചാലക്കുടി, തൃശൂർ, പാലക്കാട്, വയനാട്, വടകര എന്നിവിടങ്ങളിൽ ഓരോ സ്ഥാനാർത്ഥി വീതവുമാണ് പത്രിക പിൻവലിച്ചത്. കൺസ്യൂമർ ഫെഡ് ചന്തകൾക്ക് വിലക്ക്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. ഇന്നലെ ആരംഭിക്കേണ്ടിയിരുന്ന കൺസ്യൂമർ ഫെഡിൻ്റെ റംസാൻ വിഷു ചന്തകൾക്ക് തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചു. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്. തീരുമാനത്തിനെതിരെ കൺസ്യൂമർ ഫെഡിൻ്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. 8 മുതൽ 19 വരെ 250 ചന്തകൾ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. സപ്ലൈകോ വഴി നൽകുന്ന 13 സബ്സിഡി സാധനങ്ങളാണ് കൺസ്യൂമർ ഫെഡ് ചന്തകളിലൂടെയും നൽകുക. മറ്റുൽപ്പന്നങ്ങൾക്കും വിലക്കിഴിവുണ്ട്. 17.5 കോടി രൂപയുടെ സാധനങ്ങൾ ഈ ടെൻഡർ വഴി വിൽപ്പനശാലകളിൽ എത്തിച്ചിരുന്നു. റംസാൻ വിഷു ചന്തകൾ എല്ലാ വർഷവും നടത്തുന്നതിനാൽ അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അധികൃതർ. സർക്കാർ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് വിവരങ്ങൾ കൈമാറി. 2 മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഈ ആഴ്ച വിതരണം ചെയ്യുമെന്ന് സർക്കാർ. 2 മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി ഈ ആഴ്ച തന്നെ വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പെൻഷൻ വിതരണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ചീഫ് ജസ്റ്റിസ് AJ ദേശായി, ജസ്റ്റിസ് VG അരുൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് June 10 പരിഗണിക്കാൻ മാറ്റി. ഇപ്പോൾ വിതരണം നടക്കുന്നത് കൂടാതെ 2 ഗഡു പെൻഷൻ കൂടി വൈകാതെ നൽകുമെന്നാണ് വിശദീകരണം. സിദ്ധാർത്ഥൻ്റെ കൊലപാതകം CBI FIR സമർപ്പിച്ചു. കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തിയേക്കും. സിദ്ധാർത്ഥൻ്റെ പിതാവിൻ്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. പൂക്കോട് വെറ്റിനറി കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ CBI FIR സമർപ്പിച്ചു. കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 20 പ്രതികൾക്ക് പുറമെ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യത FIRൽ പരാമർശിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണ റിപ്പോർട്ടിലും ഇത് സംബന്ധിച്ച സൂചനയുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയോടെയാണ് കൽപ്പറ്റ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI FIR സമർപ്പിച്ചത്. പോലീസ് റിപ്പോർട്ടിൻ്റെയും CBIയുടെയും പ്രാഥമിക കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് FIR തയ്യാറാക്കിയത്. CBI സംഘം ഇന്നലെ വെറ്റിനറി കോളേജിലെത്തി പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി. സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തിയ ഹോസ്റ്റലിലെ നടുമുറ്റത്തും മുറികളിലും മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയിലും പരിശോധന നടത്തി. കോളേജ് ഡീനിൻ്റെ ചേംബറിൽ ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് അംഗങ്ങൾ, കോളേജ് അധികൃതർ എന്നിവരുമായി CBI സംഘം കൂടിക്കാഴ്ച നടത്തി. സിദ്ധാർത്ഥൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. വൈദ്യുതി ഉപയോഗം റെക്കോർഡിൽ. ഞായറാഴ്ച വൈകിട്ട് ഉപയോഗിച്ചത് 5412 MW. അവധി ദിവസമായിട്ടും ഞായറാഴ്ച വൈകിട്ട് സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യം 5412 MW എന്ന റെക്കോർഡിട്ടു. ഈ ആഴ്ച ഇത് 5500 MW കടന്നേക്കാം. May 31 വൈകിട്ട് 6 മുതൽ 12 വരെ 500 MW കൂടി വാങ്ങുന്നതിന് ബോർഡ് ടെൻഡർ വിളിച്ചു. 11 കമ്പനികൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വില 12 അറിയാം. പീക്ക് ലോഡ് സമയത്ത് ഉപയോഗം അമിതമാകുമ്പോൾ സബ്സ്റ്റേഷനുകളിലെ ട്രാൻസ്ഫോർമറുകൾ കത്തിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ പറയുന്നു. ലോഡ് കൂടുമ്പോൾ അപ്രഖ്യാപിത നിയന്ത്രണം ഏർപ്പെടുത്തുകയോ വോൾട്ടേജ് കുറയ്ക്കുകയാണ് പരിഹാരം. രാത്രി പലയിടങ്ങളിലും 180 മുതൽ 200 വരെയായി വോൾട്ടേജ് കുറയുന്നതായി പരാതിയുണ്ട്. രാത്രി 8 മുതൽ പുലർച്ചെ 2 വരെ യൂണിറ്റിന് 10 രൂപ നൽകിയാണ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത്. മറ്റ് സമയത്തുള്ള വൈദ്യുതിക്ക് യൂണിറ്റിന് ശരാശരി 6 രൂപയാണ് വില. ഞായറാഴ്ച ഉപയോഗിച്ച 10.33 കോടി യൂണിറ്റിൽ 8.27 കോടി യൂണിറ്റും പുറത്തുനിന്ന് വാങ്ങിയതാണ്. പരാതി വാട്സാപ്പിലും നൽകാം. 9494000129 എന്ന മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചും വാട്സപ്പ് സന്ദേശമയച്ചും പരാതി അറിയിക്കാം. സെക്ഷൻ ഓഫീസിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നാൽ 1912 എന്ന നമ്പറിൽ കോൾ സെൻ്ററിലേക്ക് വിളിക്കാം. അധിക ലോഡ് നേരിടാം. രാത്രി ACയുടെ താപനില 25 ഡിഗ്രിയോ മുകളിലോ ആക്കുക. വൈദ്യുത വാഹനങ്ങളുടെ ചാർജിംഗ് രാത്രി 12 ശേഷമോ പകലോ മാറ്റുക. തുണി കഴുകുന്നതും ഇസ്തിരി ഇടുന്നതും വൈകിട്ട് ഒഴിവാക്കണം. അത്യാവശ്യമില്ലാത്ത ഏത് വൈദ്യുത ഉപകരണങ്ങളും 6 മുതൽ 12 വരെ ഓഫ് ചെയ്യാം. വൈദ്യുതി ഉപയോഗിച്ചുള്ള പാചകം വൈകിട്ട് ഒഴിവാക്കുക. ഓട്ടോമാറ്റിക് വാട്ടർ ഫില്ലിംഗ് സംവിധാനം ഒഴിവാക്കി പകൽ വെള്ളം പമ്പ് ചെയ്യുക. ഗാസ വെടിനിർത്തൽ ധാരണയ്ക്ക് അമേരിക്കൻ ശ്രമം, പോംവഴി കാണാതെ കൊയറ ചർച്ച. റഫ ആക്രമണമില്ലെങ്കിൽ പിന്തുണയില്ലെന്ന് നെതന്യാഹുവിന് ഘടകകക്ഷിയുടെ മുന്നറിയിപ്പ്. കൈറോ സമാധാന ചർച്ചയിൽ പുരോഗതിയുള്ളതായി ഈജിപ്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും ധാരണയൊന്നും ആയിട്ടില്ലെന്ന് ഹമാസ് വെളിപ്പെടുത്തി. ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ 2 ദിവസത്തിലേക്ക് കടന്ന ചർച്ചയിൽ ഹമാസ് ഇസ്രായേൽ പ്രതിനിധികൾക്കൊപ്പം US ചാരസംഘടനയായ CIA മേധാവി വില്യം ബേൺസും പങ്കെടുക്കുന്നുണ്ട്. ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് അടിയന്തര വെടിനിർത്തൽ ധാരണയ്ക്കാണ് അമേരിക്കൻ ശ്രമം. അതേസമയം റഫ ആക്രമിക്കാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്തുണ പിൻവലിക്കുമെന്ന് ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ കക്ഷി നേതാവുമായ ഇതാമർ ബെൻഗിവർ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി. റഫ ആക്രമണം ഒഴിവാക്കണമെന്ന് സഖ്യകക്ഷിയായ US ആവശ്യപ്പെടുമ്പോഴും തീവ്ര വലതുപക്ഷ കക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കുന്ന നെതന്യാഹു അത് സ്വീകരിക്കാനാവാത്ത അവസ്ഥയിലാണ്. റഫ അടക്കം എല്ലായിടത്തു നിന്നും ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്നാണ് നെതന്യാഹു ഞായറാഴ്ച പറഞ്ഞത്. റഫ ആക്രമണത്തിന് മുന്നോടിയായാണ് തെക്കൻ ഗാസയിൽ നിന്നുള്ള സേന പിന്മാറ്റമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ഇസ്രായേലിന് ആയുധം നൽകുന്ന ജർമ്മനിക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നിക്കാരാഗ്വ നൽകിയ പരാതിയിൽ രാജ്യാന്തര കോടതിയിൽ വാദം ആരംഭിച്ചു. ആയുധം നൽകുന്നതിലൂടെ ജർമ്മനി വംശഹത്യയ്ക്ക് കൂട്ടുനിൽക്കുന്നുവെന്നും ഇത് ജനീവ കൺവെൻഷൻ വ്യവസ്ഥകളുടെ ലംഘനമാണെന്നുമാണ് നിക്കാരാഗ്വയുടെ ആരോപണം. സൈന്യമൊഴിഞ്ഞ ഖാൻ യൂനിസിലേക്ക് പലസ്തീൻകാർ മടങ്ങിയെത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ റഫയിലെ തിരക്കിന് ചെറിയ ശമനമുണ്ടാകുമെന്നാണ് സൂചന. നിലവിൽ 15 ലക്ഷത്തോളം പലസ്തീൻകാരാണ് റഫയിൽ അഭയാർത്ഥി കൂടാരങ്ങളിലുള്ളത്. ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 33,207, പരിക്കേറ്റവർ 75,933. പാലക്കാട്ടും കൊല്ലത്തും ഉഷ്ണതരംഗ സാധ്യത രാത്രി പോലും പൊള്ളുന്നു. സംസ്ഥാനത്തിൻ്റെ ഉറക്കം കെടുത്തി മിക്ക ജില്ലകളിലും രാത്രിയിലെ കുറഞ്ഞ താപനില 28 മുതൽ 30 ഡിഗ്രി വരെയെത്തി. വരും ദിവസങ്ങളിൽ പകലിന് സമാനമായ മുന്നറിയിപ്പുകൾ രാത്രിയിലേക്കും പ്രഖ്യാപിച്ചേക്കും. അന്തരീക്ഷ ഈർപ്പം ഉയർന്നു നിൽക്കുന്നതിനാൽ രാത്രിയിലും പുലർച്ചെയും വിയർത്തു കുളിക്കുന്ന സാഹചര്യവും ഈ മാസാവസാനം വരെ തുടർന്നേക്കും. ഈ ആഴ്ച അവസാനം തെക്കൻ കേരളത്തിൽ ഭേദപ്പെട്ട വേനൽ മഴ ലഭിച്ചേക്കും. വടക്കൻ ജില്ലകളിൽ മഴ കുറയും. പാലക്കാട് കൊല്ലം ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയുണ്ട്. തുടർച്ചയായ 2 ദിവസം 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തുകയും ശരാശരി താപനിലയേക്കാൾ 4-5 ഡിഗ്രി സെൽഷ്യസ് ഉയരുകയും ചെയ്താലാണ് ഉഷ്ണതരംഗമായി പ്രഖ്യാപിക്കുക. പാലക്കാട് ഇന്നലെ തുടർച്ചയായ 4ാം ദിവസവും 40 ഡിഗ്രിക്ക് മുകളിലായിരുന്നു ചൂട്. പുനലൂർ 39.2, കോട്ടയം 38.2, കോഴിക്കോട് 37.6 എന്നിവിടങ്ങളിലും ഇന്നലെ കൂടുതൽ ചൂട് രേഖപ്പെടുത്തി. അടുത്ത മാസം മുതൽ ചൂട് കുറഞ്ഞേക്കാം. എൽനിനോ പ്രതിഭാസത്തിൻ്റെ ശക്തി കുറയുന്നതിനാൽ അടുത്ത മാസം മുതൽ ചൂട് കുറഞ്ഞേക്കും. എൽനിനോ കാലത്ത് പസഫിക് സമുദ്രോപരിതലത്തിൽ താപനില വർദ്ധിക്കുകയും മർദ്ദവ്യത്യാസം ഉണ്ടാവുകയും ചെയ്യുന്നത് ആഗോള മർദ്ദവ്യതിയാനത്തെ ബാധിക്കുമെന്നതിനാൽ പലയിടങ്ങളിലും മഴ കുറയും. ന്യൂനമർദ്ദത്തിന് പകരം ഉയർന്ന മർദ്ദം രൂപപ്പെടുന്നതിനാൽ ഇന്ത്യയിൽ മഴ കുറയുകയും തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ കൂടുതലായി ലഭിക്കുകയും ചെയ്യും. വ്യക്തി അവകാശത്തിൽ കാലാവസ്ഥയും പെടുമെന്ന് സുപ്രീംകോടതി. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വിപരീത ഫലം വ്യക്തികളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ബാധിക്കുന്നുവെന്ന് സുപ്രീംകോടതി. വംശനാശ ഭീഷണിയുള്ള പക്ഷികളായ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റഡുകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് ഭരണഘടനയുടെ 14, അതായത് നിയമത്തിന് മുൻപാകെയുള്ള സമത്വം, ഭരണഘടനയുടെ 21, ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം എന്നീ വകുപ്പുകളുടെ പരിധി വ്യാഖ്യാനിച്ചുകൊണ്ട് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജസ്ഥാനിലും ഗുജറാത്തിലും ഈ പക്ഷികൾ കാണപ്പെടുന്ന മേഖലയ്ക്ക് മുകളിലൂടെ വൈദ്യുതി ലൈനുകൾ ഇടുന്നതിന് 2019 കോടതി പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇത് സൗരോർജ്ജ യൂണിറ്റുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചതിനെ തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വിഷയം വീണ്ടും പരിഗണിച്ചത്. ശുഭദിനം. നന്ദി.